Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പിറവിത്തിരുന്നാൾ ദിനത്തിലെ സുവിശേഷ ചിന്തകളാണ് ഇന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:18-23 വരെ വാക്യങ്ങൾ. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ശാന്തിനികേതനിൽ പഠിക്കുന്ന കാലത്തൊരു ജർമ്മൻകാരൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞു: ഞാനൊരു സാധാരണ സ്ത്രീ മാത്രമാണ്. ഒരസാധാരണ പുരുഷൻ്റെയും അപൂർവ വ്യക്തിത്വമുള്ള സ്ത്രീയുടെയും മക്കളായി ജനിച്ചു എന്ന വ്യത്യാസമുണ്ടെന്ന് മാത്രം. നസ്രത്തിലെ മറിയവും ഇങ്ങനെ തന്നെ കരുതിയിരിക്കണം. താനൊരു സാധാരണ സ്ത്രീയാണ്, എന്നാൽ ഒരു അസാധാരണ കുഞ്ഞിൻ്റെ അമ്മയെന്ന സ്ഥാനം ലഭിച്ചു എന്ന് മാത്രം. അങ്ങ് പലസ്തീനായിലാണ് മറിയത്തിൻ്റെ ജനന തിരുനാൾ ഉത്ഭവിച്ചത്. സിറിയായിലെ വിശുദ്ധ റൊമാനൂസാണ് ക്രിസ്തുവർഷം 457 ഈ തിരുനാൾ റോമിലെത്തിക്കുന്നത്. 8 December കന്യകാനാഥയുടെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയായിരിക്കണം 8 September മറിയത്തിൻ്റെ ജന്മദിനമായി തിരഞ്ഞെടുത്തത്. മാത്രമല്ല, യൂറോപ്പിലെ വേനലിൽ പലയിടത്തും മുന്തിരി വിളവെടുപ്പിൻ്റെ സമയമായതിനാൽ ആദ്യ ഫലങ്ങളുടെ തിരുനാളുമാണിത്. അതുകൊണ്ടാണ് നാം ഇതിനെ പുത്തിരി തിരുനാൾ എന്നൊക്കെ പറയാറുണ്ട്. മറിയത്തിൻ്റെ മാതാപിതാക്കളാണ് ജോവാക്കിം, അന്ന എന്നിവർ. അവരുടെ ഏക സന്താനമാണ് മറിയമെന്ന് പാരമ്പര്യം സൂചിപ്പിക്കുമ്പോഴും, ക്രിസ്തുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ നിന്ന സ്ത്രീകളുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ സെബദിയുടെ ഭാര്യയായ സലോമി യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ സഹോദരിയാണെന്ന സൂചന സുവിശേഷത്തിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. മറിയത്തിൻ്റെ വംശമേതെന്ന് കൃത്യമായ രേഖകളില്ല എങ്കിലും പുരോഹിത കുടുംബത്തിൽപ്പെട്ട സഖറിയായും എലിസബത്തും ചാർച്ചക്കാരായതിനാൽ ലേവ്യ ഗോത്രത്തിലാണ്, പുരോഹിത വംശത്തിലാണ് മറിയം ജനിച്ചത് എന്നാണ് നിജപ്പെടുത്തിയിട്ടുള്ളത്. യഹൂദ പാരമ്പര്യത്തിൽ വളരെ ചെറുപ്പത്തിലെ തന്നെ നസ്രത്തിലുള്ള ജോസഫ് എന്നൊരു മരപ്പണിക്കാരനുമായി മറിയത്തിന് വിവാഹനിശ്ചയം ചെയ്തു. അത്യാസാധാരണമായൊരു വിവാഹബന്ധത്തിലേക്കാണ് മറിയം ചെന്നപ്പെട്ടത്. ജോസഫുമായി ഒരുമിച്ച് ജീവിക്കുന്നതിന് മുൻപ് തന്നെ രക്ഷകന്റെ മാതാവാകുവാൻ ദൈവമിതാ അവളെ തിരഞ്ഞെടുത്തു. പ്രതീക്ഷയ്ക്ക് വിപരീതമായും നിഗൂഢമായും ചരിത്രത്തിൽ ഇടപെടുന്ന ദൈവത്തിൻ്റെ സഹജ ഗുണത്തിന് ചേർന്നതാണ് ഈ തിരഞ്ഞെടുപ്പ്. പലപ്പോഴും ഇടർച്ചയ്ക്ക് ഇടനിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ വഴികൾ. മറിയത്തിൻ്റെ ജീവിതവും ഇടർച്ചയിലുള്ള ദൈവീക തിരഞ്ഞെടുപ്പാണ് വെളിപ്പെടുത്തുന്നത്. അനേകർക്ക് അവൾ ഇന്നും ഇടർച്ചയുടെ വാളാണ്. ദൈവത്തിൻ്റെ ഇടർച്ചയുടെ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ ഒരുക്കമാകുക വെല്ലുവിളിയാണ്, തീർച്ചയായും വെല്ലുവിളിയാണ്. ബൈബിളിൽ ഏറ്റവും മനോഹരമായ ആനന്ദഗീതങ്ങളിലൊന്നാണ് മറിയത്തിൻ്റെ സ്തോത്രഗീതം, ദ മാഗ്നിഫിക്കാത്ത്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ സന്തോഷിക്കുന്നു എന്ന്. നമ്മുടെയൊക്കെ ജാലകത്തിൽ നിന്നും നോക്കുമ്പോൾ മറിയത്തിന് ആഹ്ലാദിക്കാൻ ഏറെ ഒന്നുമില്ല എന്ന് കാണാം. എല്ലാ അർത്ഥത്തിലും സമൂഹത്തിൻ്റെ വിളുമ്പിൽ നിൽക്കേണ്ടവളാണവൾ. എന്നിട്ടും അവൾ തൻ്റെ ജീവിതത്തെ ആനന്ദത്തിൻ്റെ ആത്മീയതയിൽ പണുതുയർത്തി. അതിലേക്ക് മറിയമെത്തിയത് 5 രഹസ്യങ്ങളിലൂടെയാണല്ലോ. തിങ്കൾ മുതൽ ശനി വരേക്കും നാം ഉരുവിടുന്ന ജപമാലയുടെ താളലയത്തോടൊപ്പം നമ്മളും മറിയത്തോട് ചേർന്ന് ക്രിസ്തു രഹസ്യങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. മറിയത്തിൻ്റെ ആനന്ദരഹസ്യങ്ങൾ നല്ലൊരു ധ്യാനം തന്നെയാണ്. ആനന്ദത്തിലേക്കുള്ള മറിയത്തിൻ്റെ വഴികൾ നാമും സ്വായത്തമാക്കേണ്ടതുമാണ്. ആദ്യമായി മറിയത്തിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി. ജീവിതത്തിൽ ദൈവദൂതൻ്റെ ഇടപെടലുണ്ടാവുക അർത്ഥവത്താണ്. ഗബ്രിയേൽ മറ്റേതോ ലോകവുമായി ബന്ധിപ്പിക്കുന്നൊരു കണ്ണിയാണ്. കാറ്റിൽ ജീവിതത്തിൻ്റെ തിരുനാളം കെട്ടുപോയാലും അവശേഷിക്കുന്ന വെളിച്ചമുണ്ടെന്ന് ഓർപ്പിക്കുന്ന നിത്യതയുടെ ദൂതനാണ് ഗബ്രിയേൽ. പിന്നെ എലിസബത്തിൻ്റെ സാന്നിധ്യം പഠിപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ കൃപാസ്പർശം ഉണ്ടായ ഒരാൾ ഉണരുന്നത് കുറെ കൂടി ആഴമുള്ള ബന്ധത്തിലേക്കാണ് എന്ന സത്യമാണ്. എനിക്ക് പുറത്ത് ജീവിക്കാനും സ്നേഹിക്കാനും കണ്ടെത്തുന്ന കാരണത്തിൻ്റെ പേരാണ് എലിസബത്ത്. അതാരുമാകാം, ഒരു സ്നേഹിതനാകാം, സഹധർമ്മിണിയാവാം, ബന്ധുവാകാം. ഒപ്പം ഏത് സ്നേഹാനുഭവത്തിനും ജീവിതത്തിൽ നാം കൊടുക്കേണ്ട യാത്രയുടെ വില ഒരിക്കലും നാം മറന്നുപോകരുത്. ഇനി ബദലേഹം മറിയത്തിൻ്റെ ജീവിതശൈലിയാണെന്ന് പറയാം. എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും മനോഹരമായ മാതൃകയാണ് ബദലേഹം. വചനം മാംസമായ ഇടമാണത്. ധർമ്മവും കർമ്മവും തമ്മിൽ നമുക്കിടയിൽ ഒത്തിരി അകൽച്ചയുണ്ട്. ധർമ്മത്തിനും കർമ്മത്തിനുമിടയിൽ പണിയാതെ പോകുന്ന പാലം ഇന്ന് മനുഷ്യരെ വ്യാകുലപ്പെടുത്തുന്നു പോലുമില്ല. ക്രിസ്തുവുള്ളിൽ പൂർണ്ണമായും രൂപപ്പെടുവോളം അവിടത്തേക്ക് വേണ്ടി മറിയം എത്രത്തോളം ഈറ്റുനോവ് അനുഭവിച്ചെന്നറിയാമല്ലോ. ദൈവം പരിമിതികളിലേക്ക് ചുരുങ്ങിയ ഇടമാണ് ബദ്ലഹേം. മനുഷ്യന് ജീവിക്കാനായി വളരെ കുറച്ച് കാര്യങ്ങൾ മതിയെന്ന് മനുഷ്യനോട് മനസ്സിനോട് നിരന്തരമായി മന്ത്രിക്കുന്ന ഇടവും ബദ്ലഹേം തന്നെയാണ്. വിഭവങ്ങളോട് മാത്രമല്ല വൈകാരികതയോടും പറയണം ഇതു മതി, ഇനി മതിയെന്ന്. ഹൃദയത്തോട് അണച്ചു നിൽക്കുന്നൊരു സുഹൃത്തുള്ള ഒരാൾക്ക് എന്തിനാണ് ആൾക്കൂട്ടത്തിൻ്റെ ബലം? അയാൾക്ക് ആ ഓർമ്മ മാത്രം മതി. സമ്മർദ്ദമില്ലാതെയാണ് ബദ്ലഹേമിൽ ദൈവം പിറന്നത്. വളഞ്ഞ ഞാങ്കണ ഒടിക്കാതെയും പുകയുന്ന തിരിക്കെടുത്താതെയുമാണ് അവിടെ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്നത്. ഒത്തിരി സമ്മർദ്ദങ്ങൾ കൊണ്ട് നമ്മൾ ഇനിയും ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് വിളിച്ചു പറയുന്നതാണ് സാന്നിധ്യവും സമ്മർദ്ദവും തമ്മിലുള്ള അകലമെന്നും നാം ധ്യാനിക്കണം, നാം മനസ്സിലാക്കണം. അവസാനമായി കൈവിട്ടുപോയ തമ്പുരാനെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ബാലനായ യേശു ദേവാലയത്തിൽ നഷ്ടപ്പെട്ടു എന്നാണ് സുവിശേഷത്തിൽ വായിക്കുന്നത്. യേശു ദേവാലയത്തിലുണ്ടായിരുന്നു, അവൻ നഷ്ടപ്പെട്ടില്ല. പ്രാർത്ഥിച്ചും പഠിച്ചും ധ്യാനിച്ചും തർക്കിച്ചുമൊക്കെ അവിടെ നിന്ന് അവിടെ ജീവിച്ചു. ദൈവീക വഴികളിൽ ഇത്തിരി തർക്കത്തിന് കൂടെ ഇടമുണ്ടെന്ന് ഓർപ്പിക്കുകയാണ്. നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന യുക്തികൾ ജീവിതത്തിൽ വേണ്ടെന്ന് വയ്ക്കുന്നത് ഭേദപ്പെട്ട ഭാഷയിൽ പറഞ്ഞാൽ ഒരു മണ്ടത്തരമാണ്. കിണറുകളെ വിട്ടുകളഞ്ഞാലും ഉള്ളിൽ ഉറവകളുണ്ടെന്ന് ഓർക്കണം, അതിലേക്ക് നാം പ്രവേശിക്കണം. സഭയുടെ സാമൂഹ്യവും ബാഹ്യവുമായ വിശ്വാസ പ്രകടനവും പ്രഖ്യാപനവുമായ ആരാധനക്രമത്തിൽ ചരിത്രകാലം മുതൽക്കേ ദൈവമാതാവിനെക്കുറിച്ചുള്ള വളരെ പ്രകടമായ പ്രതിപാദനങ്ങളുണ്ട് എന്നോർക്കണം. ക്രിസ്തുവർഷം 431 എഫേസു സുനോദോസാണ് ദൈവമാതൃത്വം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. ആധുനിക സഭാചരിത്രത്തിലെ നാഴികക്കല്ലായ രണ്ടാം വത്തിക്കാൻ സുനോദോസ് ജനതകളുടെ പ്രകാശം ലൂമൻ ജെൻസിയും എന്ന അതിൻ്റെ പ്രഥമ പ്രമാണരേഖയിൽ തന്നെ ദൈവമാതൃത്വം പുനർനിർവചിക്കുന്നുണ്ട്. മറിയത്തിൻ്റെ ദൈവമാതൃത്വമാണ് അവളുടെ എല്ലാ മഹത്വങ്ങൾക്കും നിദാനമെന്ന് വിവരിച്ചുകൊണ്ടാണ് പ്രമാണരേഖയുടെ താളുകൾ തുറക്കുന്നത്. രക്ഷയുടെ ദൈവീക രഹസ്യം മറിയം നമുക്കായി ക്രിസ്തുവിൽ ആവിഷ്കരിക്കുകയും പിന്നീട് ക്രിസ്തു തൻ്റെ മൗതിക ശരീരമായി സ്ഥാപിച്ച സഭയിലൂടെ അത് തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. വാഴ്ത്തപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ പാപ്പയാണ് 1987 രക്ഷകന്റെ അമ്മ റിദംതോരിസ് മാതർ എന്ന ചാക്രിക ലേഖനം പുറപ്പെടുവിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ജനനത്തിന്റെ 2000 ക്രിസ്തു ജയന്തി ജൂബിലി വർഷം ആഘോഷിക്കാൻ സഭാമക്കളെ ഒരുക്കിയത്. തന്റെ മകൻ പഠിപ്പിച്ച സുവിശേഷ സത്യങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ ജീവിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്ത വ്യക്തി മറിയമാണെന്ന സത്യം പുണ്യശ്ലോകനായ പാപ്പ ഈ പ്രമാണരേഖയിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. നസ്രത്തിലെ മറിയത്തിന്റെ ദിവ്യമാതൃത്വം മനുഷ്യകുലത്തിന്റെ ജീവിതയാത്രയിൽ ഇന്നും പ്രകാശം പരത്തുന്നു. മറിയത്തെപ്പോലെ നമ്മുടെ ജീവിതങ്ങൾ ദൈവസ്നേഹത്താൽ സ്പർശിക്കപ്പെടാൻ അനുവദിക്കുമ്പോൾ സ്വർഗം നമുക്കായി തുറക്കപ്പെടും എന്നാണ് മറിയം പഠിപ്പിക്കുന്നത്. അങ്ങനെ മറിയത്തെപ്പോലെ ഇക്കാലഘട്ടത്തെ ജീവിത വിശ്വസ്തത കൊണ്ടും സ്നേഹം കൊണ്ടും ക്രിസ്തുവിന്റെ സുവിശേഷ വെളിച്ചം കൊണ്ടും പ്രശോഭിപ്പിക്കാം. അതുവഴി അനുദിന ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾക്ക് അർത്ഥം കണ്ടെത്താനും ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും സാധിക്കട്ടെ. പരിശുദ്ധ അമ്മ നമ്മെ ഏവരെയും തുണയ്ക്കട്ടെ.
ജീവിതം
രാധിക തിലകും സംഘവും ആലപിച്ചതാണ് ഈ ഗാനം. ഫാദർ ജോർജ് പുതുമനയുടെ വരികളാണ്. സംഗീതം ജെറി അമൽദേവ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ദൈവമാതാവിന്റെ ജനനത്തിരുനാളിനെ ആധാരമാക്കിയുള്ള സുവിശേഷ ചിന്തകളാണ്.